2024 ഒക്ടോബർ 6 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ ഒന്നാം പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. കാനായി എന്ന കന്മതം. വി ജയകുമാർ എഴുതുന്നു. 88 നിറവിലും ശില്പവിദ്യയുടെ രസതന്ത്ര പരീക്ഷണങ്ങൾ തിളയ്ക്കുന്ന മനസ്സുമായി കാനായി കുഞ്ഞിരാമൻ സ്വന്തം ജീവിതം വായിക്കുന്നു. കാനായി: ഓർമ്മകളിൽ തെളിയുക മനുഷ്യ ശരീരത്തിന്റെ അഴകളവുകളും ക്ഷണിക്കുന്ന കണ്ണുകളുമുള്ള ഒരു ശില്പം. തെക്കിന്റെയും വടക്കിന്റെയും അതിർത്തികളിൽ മലയാളിയുടെ വിശ്രമയിടങ്ങളിലെല്ലാം കാനായിയുണ്ട്. കുഞ്ഞിരാമന്റെ പെൺമക്കൾ ഉയർന്നു നിൽപ്പുണ്ട്. യക്ഷിയിൽ തുടങ്ങുന്ന ശില്പയാത്ര. തെക്ക് ശംഖുമുഖത്തെ സാഗരകന്യകയും വേളിയിലെ ശംഖും കൊച്ചിയിലെ മുക്കോല പെരുമാളും കോട്ടയത്തെ അക്ഷരശില്പവും കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരന്തശില്പവുമൊക്കെ ചേർന്നതായിരിക്കും കാലത്തിനപ്പുറം മലയാളിയിടം അടയാളപ്പെടുത്തുക. 88 വയസ്സിന്റെ ക്ഷീണം മറന്ന് ശില്പങ്ങൾ വിട്ട് ആദ്യമായി ഒരു ഓപ്പൺ എയർ ആംഫി തിയേറ്റർ ഒരുക്കുന്ന തിരക്കിലാണ് കാനായി. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചുറുചുറുക്കോടെ കോട്ടയം പബ്ലിക് ലൈബ്രറി വളപ്പിൽ തന്റെ ആദ്യ ഓപ്പൺ എയർ തിയേറ്റർ യാഥാർത്ഥ്യമാക്കുകയാണ് കാനായി. ലൈബ്രറി വളപ്പിൽ 36 ഉയരത്തിൽ കാനായി തന്നെ നിർമ്മിച്ച അമ്മയും കുട്ടിയും ചേർന്നുള്ള അക്ഷരശില്പത്തെ നോക്കി നിൽക്കുന്നത് പോലെയാണ് എതിർവശത്ത് ഓപ്പൺ എയർ തിയേറ്റർ. 45 നീളവും 40 വീതിയും 4 ഉയരവുമുള്ള സ്റ്റേജ് 2 പൂർത്തിയാക്കാൻ ഭാര്യ നളിനിക്കൊപ്പം പബ്ലിക് ലൈബ്രറി ഗസ്റ്റ് ഹൌസിൽ താമസിച്ചാണ് പണികൾക്ക് നേതൃത്വം. മേലെ ആകാശം, താഴെ ഭൂമി, സ്റ്റേജിന് പിന്നിൽ പുല്ലും ചെടികളുമായി പച്ചപ്പ്. കാണികൾക്ക് മുന്നിൽ തുറന്ന പ്രപഞ്ചമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഓപ്പൺ എയർ തിയേറ്റർ സ്റ്റേജ് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേജ് ആയിരിക്കുമെന്ന് കാനായി പറയുന്നു. പണ്ട് കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ തുറന്ന വേദിയിലായിരുന്നു കാക്കാരിശി നാടകവും നാടകങ്ങളുമൊക്കെ അരങ്ങേറിയിരുന്നത്. നിലത്ത് കുത്തിയിരുന്നും കിടന്നുമൊക്കെയായിരുന്നു സാധാരണക്കാർ ഇതൊക്കെ ആസ്വദിച്ചിരുന്നത്. സായിപ്പിൽ നിന്ന് കടമെടുത്താണ് ഇപ്പോഴത്തെ ഹാളുകളും അടഞ്ഞ തിയേറ്ററുകളും. അതിനൊരു മാറ്റമാണ് ഓപ്പൺ എയർ തിയേറ്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് കലാ സാംസ്കാരിക പരിപാടികൾക്ക് മാത്രമേ കൊടുക്കാവൂ എന്നാണ് കാനായിയുടെ അഭ്യർത്ഥന. നല്ല കലാസ്വാദകൻ കൂടിയായ കോട്ടയം പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എബ്രാഹാം ഇട്ടിച്ചെറിയയുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ചാണ് ലൈബ്രറി വളപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശില്പമായ അക്ഷരശില്പം കാനായി മാസങ്ങളോളം താമസിച്ച് പൂർത്തിയാക്കിയത്. അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് അക്ഷരശില്പത്തെ മുഖം നോക്കി നിൽക്കുന്ന ഓപ്പൺ എയർ തിയേറ്റർ. ശാസ്ത്രീയ റോഡിൽ പബ്ലിക് ലൈബ്രറിക്ക് മുന്നിൽ കേരളീയ വാസ്തുശില്പ മാതൃകയിലുള്ള പ്രവേശന കവാടവും കാനായി പൂർത്തിയാക്കും. കാനായിയെ കൊത്തിയത്: പഠിക്കാൻ വേണ്ടി നാട് വിട്ടുപോയ ആളാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അന്ന് ജീവിച്ചിരുന്നത്. അച്ഛൻ പൈസയൊന്നും തരുമായിരുന്നില്ല. ഹോട്ടലിൽ പണിയെടുത്താണ് പഠിച്ചത്. മദ്രാസിലെയും ബ്രിട്ടനിലെയും പഠനമാണ് എന്റെ കണ്ണും മനസ്സും തുറപ്പിച്ചത്. ബ്രിട്ടനിൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ശില്പി പ്രൊഫസർ ബട്ട്ലറുടെ കീഴിൽ പഠിക്കണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു. ബ്രിട്ടനിൽ പോയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ശില്പിയാകുമായിരുന്നില്ല. എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും പഠനശേഷം എന്റെ ആത്മാവ് പറഞ്ഞു, നീ ഇവിടുത്തുകാരനല്ല, ഇന്ത്യക്കാരനാണ്, കേരളീയനാണ്. ഇനി നിന്റെ കർമ്മം തിരിച്ചുപോയി സ്വന്തം നാടിനെ ഉണർത്തലാണ്. അതാണ് ഞാൻ ആദ്യമായി ചെയ്തത്. കാസർഗോഡ് ചെറുവത്തൂരിൽ കുട്ടമത്ത് രാമന്റെയും മാധവിയുടെയും മൂത്ത പുത്രനായി ജനനം. കുട്ടിക്കാലത്ത് ചുവരിലെഴുതിയ ചിത്രങ്ങൾക്ക് ഒരേ സമയം അച്ഛന്റെ കോപവും അമ്മയുടെ വാത്സല്യവും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ദേഷ്യക്കാരനായ അച്ഛനോട് പൊരുത്തപ്പെടാനാകാതെ അമ്മ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. അച്ഛന്റെ 2 വിവാഹത്തോടെ ബാല്യകാലം ദുരിതപൂർണമായി. അപ്പോഴെല്ലാം സന്തോഷം കണ്ടെത്തിയിരുന്നത് മണ്ണിലും കല്ലിലും ശില്പങ്ങൾ കൊത്തിവരഞ്ഞായിരുന്നു. നീലേശ്വരം രാജാ സ്കൂളിലെ പഠനകാലത്ത് ചിത്രകലാ അധ്യാപകനായ കൃഷ്ണക്കുട്ടൻ മാഷാണ് പ്രോത്സാഹിപ്പിച്ചത്. അമ്മാവനായ കുഞ്ഞാപ്പു മാഷും പിന്തുണയേകി. മദ്രാസിലെ സ്കൂൾ ഓഫ് ആർട്സിൽ ശില്പകല ഐച്ഛിക വിഷയമായി എടുത്താണ് വൈത്തിരിവായത്. ചിത്രകലാകാരനായ റോയി ചൗധരിയായിരുന്നു പ്രിൻസിപ്പൽ. KCS പണിക്കർ കരുത്തും തണലും പകർന്നു. ചെമ്പുതകടിൽ മാതൃ സങ്കല്പ ശില്പം ചെയ്തത് പഠന സമയത്ത് തന്നെ തകരശില്പ നിർമ്മാണ രംഗത്ത് തുടക്കക്കാരനാക്കി. 1 ജയിച്ച് മദ്രാസിലെത്തി രാജാ വനിതാ കോളേജിൽ അധ്യാപകനായി. 1961 ദേശീയ സ്കോളർഷിപ്പോടെ പഠനം തുടർന്നു. പിന്നീട് കോമൺവെൽത്ത് സ്കോളർഷിപ്പോടെ 1965 ലണ്ടൻ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള സ്ലേഡ് സ്കൂൾ ഓഫ് ആർട്സിൽ വെൽഡിംഗ് ശില്പനിർമ്മിതി അഭ്യസിച്ചത് ഇവിടെ വെച്ചാണ്. അതിലുള്ളത് അശ്ലീലമല്ല. പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരശാസ്ത്രം പഠിക്കുകയെന്നത് ശില്പകലയുടെ പാഠ്യഭാഗമാണ്. സ്ത്രൈണത ലൈംഗികത ഉണർത്തും. ഇത് അശ്ലീലമല്ല. സന്താനോൽപാദനത്തിന് വേണ്ടിയുള്ള പ്രകൃതി നിയമമാണ്. എന്റെ ശില്പങ്ങളിലൊന്നും അശ്ലീലം കാണേണ്ടതില്ല. എറണാകുളം GCDI വളപ്പിലുള്ള മുക്കോല പെരുമാൾ ശില്പം ഭാവി പൂത വർത്തമാന കാലങ്ങളായ 3 കോലങ്ങൾ ഒരേ വേദിയിൽ ഒന്നിച്ചിരുന്ന് വിധി പറയുന്നു. കിഴക്ക് പടിഞ്ഞാറൻ ശൈലിയിലുള്ള ആധുനികത കൈവന്ന ആദ്യത്തെ ഇൻസ്റ്റലേഷനാണത്. കൊല്ലം കാർത്തിക ഹോട്ടലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പം 2 സ്ത്രീകൾക്കിടയിൽ നഗ്നനായി കുളിക്കുന്ന പുരുഷ സങ്കല്പവും ചേർന്നതാണ്. കോട്ടയത്ത് പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി നിർമ്മിച്ച അക്ഷരശില്പം ലിപി ചരിത്രത്തിന്റെ ആകത്തുകയാണ്. മോഹൻജൊദാരോയിൽ തുടങ്ങി വട്ടെഴുത്തിലും കോലെഴുത്തിലും എഴുതി കമ്പ്യൂട്ടർ ഭാഷയിലെത്തി നിൽക്കുന്നു ഈ ശില്പം. നേതാജി ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, വിക്രം സാരാഭായി, പട്ടം താണുപിള്ള, ശ്രീചിത്ര തിരുനാൾ, മന്നത്ത് പത്മനാഭൻ, രവീന്ദ്രനാഥ ടാഗോർ, EMS തുടങ്ങി പല പ്രമുഖരും കാനായി ശില്പങ്ങളുടെ കാലത്ത് മുഖം നോക്കി നിൽക്കുന്നു. കാലത്തെ അതിജീവിക്കുന്നവയാണ് ശില്പങ്ങൾ. അവയുടെ ആയുസ് വർദ്ധിപ്പിക്കാനും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ത്രിമാന രൂപത്തിൽ കല്ല്, മണ്ണ്, മരം, ലോഹം, പ്ലാസ്റ്റിക്, സിമെന്റ് തുടങ്ങിയവയൊക്കെ നിർമ്മാണ വസ്തുക്കളാകാം. സവിശേഷ വസ്തുക്കൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുന്നതും യഥാസമയങ്ങളിലുള്ള അറ്റകുറ്റപ്പണികളും ശില്പങ്ങളുടെ ആയുർദൈർഘ്യം കൂട്ടും. കാനായി ശില്പങ്ങളുടെ ആയുർരേഖ തെളിയിക്കുന്നു. പാടത്താണ് ഞാൻ ആദ്യമായി ശില്പം ചെയ്യുന്നത്, പണിയെടുക്കുന്നവരുടെ ഇടയിൽ. അവിടെ നിന്ന് ചെളിയെടുത്ത് ഞാൻ ശില്പമുണ്ടാക്കി. അത് പണിക്കാരുടെ തന്നെ ശില്പങ്ങളായിരുന്നു. എന്റെ ആദ്യത്തെ ആസ്വാദകർ അവരായിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാനിന്ന് ജീവിക്കുന്നതും പബ്ലിക് ആർട്ട് ചെയ്യുന്നതും. ഒരിക്കൽ പാടത്തെ ചെളി കൊണ്ട് കൈപ്പക്കയും പാവയ്ക്കയും വെണ്ടയുമെല്ലാം ഉണ്ടാക്കി. എന്നിട്ട് പെയിന്റ് ചെയ്ത് ഉണങ്ങാൻ കളത്തിൽ വെച്ചു. ശരിക്കുമുള്ള പച്ചക്കറി വെയിലത്ത് കിട്ടതാണെന്ന് കരുതി അച്ഛൻ അമ്മയെ ചീത്ത പറഞ്ഞു. ഞാൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അമ്മ പറഞ്ഞു. പിന്നെ അച്ഛൻ മിണ്ടിയില്ല. ശത്രുവായത് അച്ഛൻ. ചെറുപ്പം മുതലേ എന്റെ കലയുടെ ശത്രു അച്ഛനായിരുന്നു. അമ്മ നേരെ തിരിച്ചും. വരയും കളിമൺ ശില്പവും ഒന്നും എന്നെ ആരും പഠിപ്പിച്ചിരുന്നില്ല. നമ്മുടെ ആദ്യ ഭാഷ കലയാണ്, മാതൃഭാഷ രണ്ടാം ഭാഷയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിത്രകല പഠിക്കാൻ പോയ എന്നെ ശില്പകലയിലേക്ക് വഴിതിരിച്ചുവിടുന്നത് KCS പണിക്കരാണ്. പെയിന്റിംഗ് മാത്രം അഭ്യസിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഇത്രയൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഫൈൻ ആർട്സ് പഠനം കഴിഞ്ഞപ്പോൾ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് ലഭിച്ചു. പഠനത്തിന് പുറമെ യൂറോപ്പ് മുഴുവൻ യാത്ര ചെയ്യാനുള്ള സ്കീമും അതിലുണ്ടായിരുന്നു. കഴിവ് മാത്രമല്ല ബാക്കിയും കൂടി ഉണ്ടായിട്ടാണ് എനിക്ക് ഇതൊക്കെ ലഭിച്ചത്. ഞാൻ ഒന്നും തേടിപ്പോയിട്ടില്ല. യക്ഷിയും ജലകന്യയുമൊക്കെ എന്നെ തേടി വന്നതാണ്. KCS പണിക്കർ ഒരു കലാഗ്രാമം ഉണ്ടാക്കിയത് കലാകാരന്മാർക്ക് വേണ്ടിയാണ്. പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പുറത്തു പോയാൽ ജോലി കിട്ടില്ല, അവർക്കും ജീവിക്കണ്ടേ? എന്തെങ്കിലും ക്രാഫ്റ്റും മറ്റുമൊക്കെ ചെയ്ത് പഠിക്കാം എന്ന ഉദ്ദേശത്തിലാണ് അവിടെ സ്ഥലം വാങ്ങിയിടുന്നത്. 10-20 ആർട്ടിസ്റ്റുകൾ ചേർന്നാണ് തുടങ്ങുന്നത്. അപ്പോഴേക്കും സ്കോളർഷിപ്പ് കിട്ടി ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോയിരുന്നു. തിരിച്ചു വരുമ്പോഴേക്ക് അവിടെ വലിയ കലാഗ്രാമമായി മാറിയിട്ടുണ്ടായിരുന്നു. യക്ഷിയായി മലമകൾ കലാഗ്രാമത്തിൽ വെച്ചാണ് KCS പണിക്കർ പാലക്കാട് ഒരു ശില്പം ചെയ്യാമോ എന്ന് ചോദിച്ചത്. വലിയ ശില്പങ്ങൾ ചെയ്യാൻ എനിക്കിഷ്ടമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ ചെയ്യാമെന്നേറ്റു. അങ്ങനെയാണ് മലമ്പുഴയിലെ യക്ഷി ചെയ്യുന്നത്. മലമ്പുഴ ഉദ്യാനത്തിൽ എന്ത് ശില്പം വേണമെന്ന് ഞാൻ 2 മാസം ആലോചിച്ചു. കുന്നിൻ മുകളിൽ പൂർണ്ണചന്ദ്രനുള്ള ഒരു ദിവസം മലമകൾ യക്ഷിയായി എന്റെ മനസ്സിൽ വന്നു. ക്ഷേത്രത്തിലെ നഗ്ന ശരീരം എന്തുകൊണ്ട് പൊതുസ്ഥലത്ത് ആയിക്കൂടാ എന്ന ചിന്തയിലാണ് യക്ഷിയുടെ രൂപം തെളിഞ്ഞത്. കൺമുന്നിൽ തെളിഞ്ഞ രൂപം പൂർത്തിയാക്കി. ആ രൂപവും കാഴ്ചയും പലരിലും അസ്വസ്ഥതയുണർത്തി. യക്ഷിയെ വസ്ത്രം ധരിപ്പിക്കാത്തതിന് രാത്രി റൌഡികളുടെ അടി കൊണ്ടിട്ടുണ്ട്. എന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും ശില്പിയായിരുന്നെങ്കിൽ യക്ഷിയെ പാതിവതിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടാനെ. ശില്പം പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടുകാർ ചെമ്പരത്തിപ്പൂവിട്ട് തൊഴുകൈകളോടെ യക്ഷിക്ക് വലം വെച്ചത് കണ്ടപ്പോൾ സന്തോഷമായി. കാലുകൾ നീട്ടി മാറിടം ഉയർത്തി അർദ്ധമയക്കത്തിൽ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി മുടിയഴകിൽ വിരലോടിക്കുന്ന യക്ഷി രൂപത്തിന് അംഗീകാരങ്ങളെക്കാൾ ഏറെ കിട്ടിയത് വിമർശനങ്ങളായിരുന്നു. 6 പതിറ്റാണ്ടിനു ശേഷം യക്ഷി നിർമ്മാണത്തിന്റെ വാർഷികാഘോഷം വലിയ ചടങ്ങായി. ഇന്നും അത് എന്റെ മാസ്റ്റർ പീസായി ജനങ്ങൾ കാണുന്നുവെന്നതിൽ സന്തോഷം. തിരുവനന്തപുരത്ത് ചിപ്പിക്കുള്ളിൽ നിന്ന് സാഗരകന്യക പുറന്തോട് പൊട്ടിച്ച് കടൽ തീരത്ത് തിരശ്ചീന തലത്തിൽ വിശ്രമിക്കാനൊരുങ്ങുമ്പോൾ പലരും കണ്ണുപൊത്തി. ശില്പം പൂർത്തിയാക്കാനുള്ള സൗകര്യങ്ങൾ നൽകാൻ കളക്ടർ നന്ദിനി നെറ്റയോട് നിർദ്ദേശിച്ചത് അന്നത്തെ മുഖ്യമന്ത്രി K.കരുണാകരനായിരുന്നു. കലഹിക്കാത്ത കാനായിസം. കലയുടെ നവോത്ഥാന കാലഘട്ടമാണ് കാനായി കേരളത്തിൽ സൃഷ്ടിച്ചത്. 1975 ഫൈൻ ആർട്സ് കോളേജിൽ ശില്പകലാ വിഭാഗം പ്രൊഫസറായി. സിലബസും ടൈം ടേബിളും ഒന്നുമില്ലാതെ കടന്നു ചെന്നപ്പോൾ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു. 1978 ലളിതകലാ അക്കാദമി ചെയർമാനായി. അക്കാലത്ത് എല്ലാ ഗ്രാമങ്ങളിലും ക്യാമ്പുകളിലും എക്സിബിഷനും സംഘടിപ്പിച്ചു. ആർട്ട് ഗാലറിയും നിർമ്മിച്ചു. വീട്ടിലൊരു ചിത്രം, മുറ്റത്തൊരു ശില്പം എന്നതായിരുന്നു ലളിതകലാ അക്കാദമി ചെയർമാനായിരുന്ന കാനായിയുടെ മുദ്രാവാക്യം. ശില്പകലയെയും ചിത്രകലയെയും ജനകീയമാക്കാനായിരുന്നു ശ്രമം. 2005 സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ രാജാരവിവർമ്മ പുരസ്കാരം കാനായിക്ക് ലഭിച്ചപ്പോൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ശില്പം ഏറ്റുവാങ്ങാനുള്ള അപൂർവ ഭാഗ്യവുമുണ്ടായി. സർക്കാരിന്റെ പ്രധാനപ്പെട്ട അവാർഡ് ശില്പങ്ങൾ രൂപകൽപ്പന ചെയ്തതും കാനായിയാണ്. ലോകത്ത് സ്വർഗം പണിയുന്നത് കലയുള്ള വീടുകളാണ്. മുറ്റം അലങ്കരിക്കാനൊരു ശില്പവും അകത്തളത്തിലൊരു ചിത്രവും വേണം. കലഹമില്ലാത്തതാവണം കുടുംബം. ഇതാണ് കാനായിസം. ശില്പങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം സർക്കാർ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കേരളശ്രീ പുരസ്കാരം കാനായി സ്വീകരിച്ചിട്ടില്ല. ശംഖുമുഖത്ത് ശില്പം മറച്ച് ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് അവിടെ വികൃതമാക്കി. വേളിയിൽ നിർമ്മിച്ച ശംഖും തകർച്ചയുടെ വക്കിലാണ്. കണ്ണൂർ പയ്യാമ്പലത്തെ പാർക്കും അവഗണിക്കപ്പെട്ട് കിടക്കുന്നു. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രതീകമായി നിർമ്മിക്കുന്ന അമ്മയും കുഞ്ഞും ശില്പത്തിന്റെ പ്രഭ കെടുത്തി സമീപത്ത് കെട്ടിട സമുച്ചയം ഉയരുകയാണ്. എന്റെ എല്ലാ ശില്പവും പൊതുജനങ്ങൾ കാണണമെന്ന ആഗ്രഹമുള്ളതിനാൽ പൊതുസ്ഥലങ്ങളിലാണ് ശില്പങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ശില്പം നിർമ്മിതിക്കുള്ള ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ തന്നെ ഒരു ജീവൻ വരും. മോഡലും ഞാനും ഒന്നായി മാറും. നിർമ്മിതിയുടെ രചനാതന്ത്രം പറയുകയാണ് കാനായി. 6 പതിറ്റാണ്ട് നീണ്ട കലാജീവിതത്തിനൊപ്പം സാഹിത്യ ലോകത്തും ശ്രദ്ധേയനായ കാനായിയുടെ തിരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരവും ഇതിനിടെ പുറത്തിറങ്ങി.